പ്രണയം വാക്കുകൾ കൊണ്ടും വരികൾ കൊണ്ടും വർണ്ണിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് പ്രണയം. കരകവിഞ്ഞൊഴുകുന്ന അനുപമ സുന്ദര മുഹൂർത്തങ്ങളുമായി തകവഴുതുന്ന പ്രണയസാന്ദ്രമായ തുടർക്കഥ ലൈല മജ്നു ഉടൻ ആരംഭിക്കുന്നു. ഇത് ലൈലയുടെയും കൈസിന്റെയും ആത്മാവിൽ തൊട്ട പ്രണയകഥ. പ്രണയിക്കുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും പ്രണയം ഇഷ്ടപ്പെടുന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രണയകഥ ലൈല മജ്നു ഉടൻ ആരംഭിക്കുന്നു.
ഈ ഭൂമി നിന്നെ പോലെ മറ്റൊരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ലൈല. നീ എന്നാൽ ഈ കൈസിന് ഭ്രാന്താണ് ലൈല. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ലൈല.
എനിക്ക് നിന്നെ ഇഷ്ടാ ഗൈസ്. ഐ ലവ് യു.
ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്.
ഐ നീഡ് യു ത്രൂ ഔട്ട് മൈ ലൈഫ്.
അത്രയ്ക്ക് ഞാൻ അവളെ പ്രണയിക്കുന്നു. എന്റെ ലൈലയെ ഞാൻ പ്രണയിക്കുന്നു.
എന്തിനാണ് ഗൈസേ നീ എന്നെ അത്രമേൽ ആഴത്തിൽ പ്രണയിച്ചത്?
നിങ്ങളുടെ കയ്യിലുള്ള വടികൾ മുറിയുമ്പോൾ എന്നെ തല്ല എന്നെ കൊല്ല. പക്ഷെ എന്റെ ലൈലയെ ഞാൻ മറക്കില്ല.
എനിക്ക് വയ്യത് കാണാം. നമുക്ക് വേണ്ട ഒന്നും. പ്ലീസ് ഗൈസ്, നീ അത് പറ എന്നെ മറക്കാന്ന് പറ.
എന്റെ ശരീരത്തിൽ ഒരു തുള്ളി ജീവൻ ബാക്കി നിൽപ്പുണ്ടെങ്കിൽ ഞാൻ എന്റെ ലൈലയെ സ്വന്തമാക്കും.
ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ കാത്തിരുന്നത്. ഇനി എല്ലാ അർത്ഥത്തിലും ഞാൻ നിന്റെ മാത്രം പെണ്ണാണ്.
ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി ഞാനാണ് ലൈല. കാരണം എനിക്ക് ഇന്ന് നിന്നെ സ്നേഹിക്കാൻ കഴിയും. സോ ഐ ആം സോ ലക്കി.
പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ ഗൈസ്. എനിക്ക് നീയില്ലാതെ പറ്റുന്നില്ല. എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്?
Let's wait for the classical love story. Laila Majnu.
ജാനിയുടെ സ്വന്തം കാശി. രചന സുജിഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഉഞ്ഞേരി. ഭാഗ്യ അവന്റെ കൈപ്പിടിച്ച് മട്ടുപ്പാവിലേക്ക് പൂത്തുളിഞ്ഞ് ചെരിഞ്ഞിൽക്കുന്ന ചെമ്പകമരത്തിന്റെ ചില്ലയുടെ അടുത്തേക്ക് പോയി. കാശി ചെമ്പകം അടർത്തിയെടുത്ത് കൈക്കൊമ്പിളിൽ നിറച്ച് അവൾക്ക് നേരെ നീട്ടി. ഭാഗ്യ അവന്റെ കൈക്കൊമ്പിളിരിക്കുന്ന ചെമ്പകപ്പൂകളെ ശ്വസിച്ചു. ഭാഗ്യ അപ്പോഴും അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല. അവളുടെ മിടികളിലെ പ്രണയമറിയാതെ കാശിനാഥൻ പുഞ്ചിരിച്ചു. ആ മഴയിൽ ചെമ്പകത്തിന്റെ സുഗന്ധം ഇടകലർന്ന പോലെ തന്റെ പ്രണയത്തിലേക്ക് അവന് വിളിക്കാൻ അവളുടെ ഉള്ളം വെമ്പി. പക്ഷേ നാവിൽ അക്ഷരങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ അവൾക്ക് തോന്നി ഒന്നും മിണ്ടാതെ അവന്റെ സൗഹൃദ സമ്മാനം അവൾ കൈകളിൽ ഏറ്റുവാങ്ങി. ഇരവും പകലും കാശിയേട്ടൻ സ്വപ്നത്തിലേക്ക് കുതിക്കാൻ കഠിനാധ്വാനം ചെയ്തു. നിഴലായി കൂടെ ഞാനും. അപ്പോഴും പ്രണയം ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ചു. തുറന്നു പറയാൻ എനിക്ക് പേടി തോന്നി. ഏട്ടൻ എന്നിൽ നിന്ന് അകന്നാലോ എന്ന് ഞാൻ ഭയന്നു. എന്നാലും ഞാൻ കാശിയേട്ടനുള്ള പെണ്ണാണെന്ന് അമ്മ മുത്തശ്ശിയോട് ഒരിക്കൽ പറയുന്ന കേട്ടപ്പോൾ ഏട്ടൻ എനിക്ക് തന്നെ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. മൗനമായി പ്രണയിക്കാൻ ധൈര്യവുമായി. വിവാഹപ്രായം വരുമ്പോൾ ഞങ്ങൾ വിവാഹം കഴിക്കുന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. ഏട്ടനുള്ളിൽ പ്രണയിച്ച് പുറത്ത് തോഴിയായി മുഖം മൂടിയാണ് ഞാൻ നടക്കുകയാണെന്നുള്ള കുറ്റബോധമെല്ലാം എന്നെ വിട്ടു പോയിരുന്നു. മനസ്സിൽ അവനോടുള്ള പ്രണയം മാത്രമായിരുന്നു. ഒരിക്കൽ ജോയിയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. കാശിയേട്ടൻ മഴയത്തേക്ക് ഇറങ്ങിപ്പോയി. മഴ പെയ്യുമ്പോൾ എന്നും ഏട്ടൻ അങ്ങനെയാണ്, കൈകൾ വിടർത്തി നിന്ന് നനയും. ഞാനും ഏട്ടൻ്റെ അടുത്തേക്ക് മഴ നനയാൻ ഓടിച്ചെന്നു. കണ്ണുകൾ അടച്ച് കൈകൾ വിടർത്തി ചിരിയോടെ മഴ നനയുന്ന ഏട്ടനെ ഞാൻ പ്രണയത്തോടെ നോക്കി നിന്നു.
കാശിയേട്ടാ, മഴ എന്ത് സുന്ദരാണല്ലേ.
അതെ, സുന്ദരാണ്.
ഏട്ടന് മഴയോടെന്താ ഇത്ര പ്രിയം?
എനിക്ക് മഴയോടല്ല പ്രിയം, നിന്നോടാ.
മിഴികൾ തുറക്കാതെ മഴ നനയെന്ന് അവൻ പറഞ്ഞത് കേട്ട് എൻ്റെ മാൻമിഴികൾ പ്രതീക്ഷയോടെ വിടർന്നു. പ്രിയമോ?
ഞാൻ വീണ്ടും ചോദിച്ചു.
അതെ, പ്രിയമാണ്, വാത്സല്യമാണ്, എനിക്കെൻ്റെ തോഴിയോടുള്ള അടങ്ങാത്ത വാത്സല്യം.
മറ്റൊന്നുമില്ലേ? ഇടറുന്ന സ്വരത്തോട് ഞാൻ ചോദിച്ചു.
മറ്റൊന്നോ? അതെന്താ?
അവൻ തിരക്കി.
ഏയ്, ഒന്നുമില്ല.
എന്താ ഭാഗി?
ഞാനൊന്ന് പതറി. ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ഏട്ടാ, അമ്മ പറയണേ ഞാനും ഏട്ടനും വിവാഹം ചെയ്യണമെന്ന്.
അവൻ്റെ മനസ്സിലെന്തെന്ന് എനിക്കറിയണമായിരുന്നു. ഏട്ടനും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ജാനി, നീ എന്നാൽ ഞാനാണ്, ഞാനെന്നാൽ നീയും. ജീവിതകാലം മുഴുവൻ ഈ സൗഹൃദം നമ്മൾക്ക് വേണം. ആര് പറഞ്ഞാലും നമ്മൾ ഇതുപോലെ സൗഹൃദത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അമ്മയെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം.
എനിക്കും നിനക്കും വിവാഹം കഴിക്കാൻ ഇതുവരെ തോന്നിയിട്ടില്ലെന്നും ഇനി തോന്നുകയില്ലെന്നും നമുക്ക് പറയാം.
ഹാപ്പിയായില്ലേ?
എൻ്റെ പ്രണയത്തിലേക്കായിരുന്നു കാശിയേട്ടൻ്റെ വാക്കുകൾ കല്ലുപോലെ വന്നിടിച്ചത്.
നിനക്ക് വിവാഹപ്രായമാകുമ്പോൾ നിന്റെ വിവാഹം ഞാൻ നടത്തും. നല്ലൊരു തന്നെ കണ്ടുപിടിച്ച് എന്റെ ഭാഗ്യം ഞാൻ അവനെ ഏൽപ്പിക്കും. ഏതാപത്തിലും നിന്നെയും നിന്റെ പാതയെ രക്ഷിക്കാൻ ഞാനുണ്ടാവും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്ക് കാണണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.
അവനങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ളിൽ അലറിക്കൊണ്ട് അവൾ ശില പോലെ നിന്നു. കാതുകളിൽ അപ്പോഴും അവൻ്റെ വാക്കുകൾ അലയിടിച്ചുകൊണ്ടിരുന്നു.
ഞാൻ മറ്റൊരാളുടെ ഇരുന്നു. അപ്പോൾ ഒരിക്കലും ഈ മനസ്സിൽ എനിക്ക് പ്രണയിയുടെ സ്ഥാനം ഉണ്ടാവില്ലേ?
ഒരു പ്രാന്തിയെപ്പോലെ മനസ്സിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. നിന്നെ എൻ്റെ പെണ്ണായി എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നമ്മളെപ്പോലുള്ളവർ പലതും പറയും, നാളെ പ്രണയാവുമെന്നോ കല്യാണം കഴിക്കുമെന്നൊക്കെ. നമ്മളതൊന്നും ചെവിക്കൊള്ളണ്ട. നമുക്കറിയില്ലേ നമ്മളെ, നമ്മുടെ സൗഹൃദം അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം.
അവനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ തളരുകയായിരുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാശിയേട്ടന് ഞാൻ തോഴി മാത്രമാണെന്നോർത്ത്, തൻ്റെ പ്രണയം തകർന്നോർത്ത്, തൻ്റെ പ്രതീക്ഷകൾ പൊടിഞ്ഞു പോയതോർത്ത്, എല്ലാറ്റിനും ഉപരി ആ സൗഹൃദത്തെ വീണ്ടും താൻ കളങ്കപ്പെടുത്തിയ കുറ്റബോധം അവളെ വീണ്ടും മൂടി. താൻ കെട്ടിയുണ്ടാക്കിയ പ്രണയത്തിൻ്റെ ചില്ലുകൊട്ടാരം, അവൻ്റെ സ്നേഹം വീണ്ടും തകർത്തെന്ന് സുഖമുള്ളൊരു നോവോടെ അവൾ മനസ്സിലാക്കി. ബാഗി വീണ്ടും പ്രണയം ഉള്ളിലൊളിപ്പിച്ചു. കാശി കൊൽക്കത്തയിലേക്ക് ബാസ്കറ്റ് ടൂർണമെൻറ്റിന് പോകാനൊരുങ്ങുമ്പോൾ പനിയായതുകൊണ്ട് ബാഗിയെ കൂടെ പോകാൻ ലക്ഷ്മി അനുവദിച്ചില്ല. കാശിയേട്ടൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ അരികിലിരുന്നു. എന്നോട് ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ പോയിട്ട് വരാൻ ഞാൻ പറഞ്ഞു. അവൻ പോയി. ഞാനില്ലാതെ പോയി അവൻ തോറ്റുപോകുമോ എന്ന് ഞാൻ ഭയന്നു. അവർ പോയതിന് പിറ്റേ ദിവസം ഞാനും അമ്മയും പപ്പയും കൂടി കൊൽക്കത്തയിലേക്ക് പോയി. ഞാൻ അടുത്തില്ലാത്ത പരിഭവം ഫോണിലൂടെ അവൻ പറയുമ്പോൾ എൻ്റെ പ്രണയം പുറത്തേക്ക് വരുമോ എന്ന് ഞാൻ ഭയന്നു. അവൻ്റെ പരിഭവമെല്ലാം ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള അഭിനയമായിരുന്നു. അവൻ പറഞ്ഞിട്ടായിരുന്നു അമ്മ എന്നെ കൊണ്ടുപോകുന്ന പോലും. കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഗ്യാലറിയിൽ ഇരിക്കുന്ന എന്നെ കണ്ടാണ് അവൻ കോർട്ടിലേക്ക് ഇറങ്ങിയത്. അവൻ്റെ കളി കണ്ട് ഞാൻ പനിയായിട്ട് പോലും എഴുന്നേറ്റിന്ന് കൈയടിച്ചു. അവൻ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നതെന്ന് അമ്മ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. വിജയിച്ചപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ എപ്പോൾ വന്നെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മിഴികൾ നിറഞ്ഞു. പ്രാന്തമാവുകയായിരുന്നു ഞാനെന്ന പെണ്ണ് കാശിനാഥന്. എപ്പോഴും എനിക്കൊപ്പം ചെലവഴിക്കാൻ കാശിയേട്ടൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ മോഹങ്ങളെല്ലാം ഞാൻ പറയാൻ തന്നെ സാധിച്ചുതരാൻ തുടങ്ങി. ഞാനില്ലാതെ ഏട്ടൻ ഒരു നിമിഷം പോലും ഇരിക്കില്ല. ഏട്ടൻ്റെ സ്നേഹം എൻ്റെ പ്രണയത്തേക്കാൾ വളരുകയായിരുന്നു. ഓരോ നിമിഷവും മനസ്സിൽ കുഴിച്ചു മൂടിയ പ്രണയം ഏട്ടൻ കണ്ടെത്തുമോ എന്ന് ഞാൻ ഭയന്നു. ഏട്ടൻ കളിയിൽ ശ്രദ്ധ കുറിച്ചു. പഴയ ഫോമെല്ലാം പോയി തുടങ്ങി. എപ്പോഴും ഭാഗി ഭാഗി എന്ന ചിന്ത മാത്രം. ഈ സമയം ബാംഗ്ലൂരിലെ സ്ഥാപനത്തിൽ നിന്ന് കാശിയേട്ടനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞ കോൾ വന്നു. എന്നെ വിട്ടുപോവാൻ ഏട്ടൻ തയ്യാറായില്ല. പോവാനെല്ലാവരും നിർബന്ധിച്ചിട്ടും ഏട്ടൻ പോയില്ല. ആ ചാൻസ് മിസ്സാക്കി. അവസരങ്ങൾ ഓരോന്നായി ഏട്ടൻ പാഴാക്കാൻ തുടങ്ങി. പലരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതിൻ്റെ പേരിൽ പലപ്പോഴും ഞാൻ കരഞ്ഞിരിക്കുമ്പോൾ വീട്ടിലുള്ളവരും കാശിയേട്ടനും എന്നെ ആശ്വസിപ്പിക്കും. കാശിയേട്ടനോട് അകലം പാലിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഒരിക്കൽ വീട്ടിൽ വന്നു കയറി കാശിയേട്ടനെ ഹാളിൽ വെച്ച് അരുന്ധതി അമ്മയും മക്കളും കളിയാക്കി. ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു.
എന്താ കാശിനാഥ, അവസരങ്ങൾ ഓരോന്നായി കളഞ്ഞ് നീ തോഴിയുടെ പേരും പറഞ്ഞ് നടക്കുകയാണല്ലേ? കൂടെയല്ലേ നടപ്പ്? സൗഹൃദമൊക്കെ പോയി പ്രേമം തുടങ്ങിയോ? രണ്ടാളും ഒരു റൂമിലാണ് കിടക്കുന്നേ. പിഴച്ചു പറ്റി കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുവോ?
അരുന്ധതി പുച്ഛത്തോട് ചോദിച്ചു.
സംശയമുണ്ടോ അമ്മേ, ഇവൾ അതിനും മടിക്കില്ല.
ഭാഗ്യയുടെ നേരേക്ക് കാമത്തോടെ ഒരു നോട്ടം പറഞ്ഞ് അനന്തൻ പറഞ്ഞിരുന്നതും കാശി അവനെ കലിയോടെ വലിച്ചിട്ട് തള്ളി. ഏട്ടന്മാർ അവനെ പിടിച്ചു മാറ്റി. അവൻ ഓടിപ്പോയി ഭാഗ്യയെ നെഞ്ചോട് ചേർത്തു.
ഇവൾ എന്റെ തോഴിയാ, എന്റെ പൊന്നാ. ഒരു നോട്ടം കൊണ്ടുപോലും അവളെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. ഞാൻ അവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല.
ഏട്ടൻ നിലത്തേക്കിരുന്ന് എന്റെ കാലിൽ പിടിച്ചു.
ഭാഗി, നിന്നോട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നിന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല. നീയും എന്നെ പ്രണയിച്ചിട്ടില്ല. നമ്മുടെ സൗഹൃദം നിനക്കറിയില്ലടാ. ഞാൻ മാപ്പി ചോദിക്കുന്നു നിന്നോട്. ഞാനല്ലേ ആ മുറിയിലേക്ക് നിന്നെ കൊണ്ടുപോയത്. ഈ വാക്കുകൾ നീ കേൾക്കേണ്ടി വന്ന്.
എന്റെ കാലിൽ വീണ് കാശിയേട്ടൻ കരയുമ്പോൾ ആ മനുഷ്യൻ അരുന്ധതിയുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്നു കണ്ടപ്പോൾ വേദന കൊണ്ട് എന്നെ നെഞ്ചു നീറി. അരുന്ധതി അമ്മയെല്ലാം അവനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എനിക്കത് സഹിച്ചില്ല. കരഞ്ഞുകൊണ്ട് ഞാനവനെ എഴുന്നേൽപ്പിച്ചു. നീയാണ് കാശിയേട്ട ആൺകുട്ടി. ഒരവസരം കിട്ടിയ പെണ്ണുങ്ങളെ കാമത്തോട് നോക്കുന്ന ഇവനേക്കാൾ പെണ്ണിനെ സംരക്ഷിച്ച നീ തന്നെയാണ് വലുത്.
അനന്തനെ കരിയോട് നോക്കി ഞാൻ പറഞ്ഞു.
ഞാൻ ഏട്ടൻ്റെ കൈപ്പിടിച്ച് റൂമിലേക്ക് പോയി. ഏട്ടൻ്റെ മനസ്സാകെ തകർന്നിരുന്നു.
പുറത്തുപോയ കാശിയേട്ടൻ എന്ന് മദ്യപിച്ച് കയറി വന്ന് റൂമിലുള്ളതെല്ലാം തല്ലി തകർത്തു. തളർന്നു വീണ ഏട്ടൻ്റെ അരികിലിരുന്ന് അമ്മയും ഏട്ടന്മാരും കരയാൻ തുടങ്ങി. അവരെല്ലാം എന്നെ ആശ്വസിപ്പിച്ചെങ്കിലും ഞാൻ കാരണമാണല്ലോ ഏട്ടൻ ഈ അവസ്ഥയിലായതെന്ന് ഓർത്തപ്പോൾ മനസ്സാകെ നീറി. ഇതിനിടയിൽ ഞങ്ങളുടെ വിവാഹം വാക്കാൽ ഉറപ്പിക്കാൻ ലക്ഷ്മി അമ്മയും പപ്പയും ഗോവിപ്പയും ആനന്ദിനടുത്തേക്ക് പോയി. സ്വന്തം മകളെ തെമ്മാടി കൊടുക്കില്ലെന്ന് ആനന്ദ് പറഞ്ഞു. അമ്മയുടെ മുറിയുടെ മുമ്പിലൂടെ പോകുമ്പോഴാണ് ഇതെല്ലാം ഞാൻ കേൾക്കാനിടയായത്. ഈ സമയം എന്നെ മോശമായി നോക്കുന്നവരെയും കമൻ്റ് അടിക്കുന്നവരെയും എൻ്റെ കാവൽക്കാരനായ ഗുണ്ടയെപ്പോലെ കാശിയേട്ടൻ കോളേജിലും നാട്ടിലും അടിക്കാൻ തുടങ്ങി. ദിവസവും പ്രശ്നങ്ങൾ കൂടി വന്നു. അടിയുണ്ടാക്കിയതൊക്കെ ചെറിയ ചെറിയ പോലീസ് കേസായി.
പല കേസുകൾ ഒത്തുതീർപ്പാക്കി. ഇതിന്റെ പേരിൽ എന്നെ പോലെ ലക്ഷ്മിയമ്മയെ ഒരുപാട് കരഞ്ഞു. വീണ്ടും ബാംഗ്ലൂരിലെ കോച്ചിംഗ് സ്ഥാപനത്തിൽ നിന്ന് വിളി വന്നു. വീണ്ടും അവസരം കാശിയേട്ടൻ നഷ്ടമാക്കി. അവരോട് വരുന്നില്ലെന്ന് കാശിയേട്ടൻ തീർത്തു പറഞ്ഞു. കാശിയേട്ടൻ സ്പോർട്സിൽ ശ്രദ്ധ കുറച്ചപ്പോഴും എനിക്കൊപ്പമായി. കൂട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ടും കളികൾക്കും നേട്ടം എന്നെ വിട്ടു പോയില്ല. ഞാനില്ലാതെ ഒരടിയാണെങ്കിലെന്ന അവസ്ഥയായി. ഒരിക്കൽ കാശിയേട്ടൻ ഉറങ്ങുമ്പോൾ ഞാൻ ഗീതച്ചേച്ചിയുടെ കൂടെ ശ്രീലകത്തേക്ക് പോയി. എന്നെ കണ്ടതും അരുന്ധതിയമ്മ എന്നെ ചൊടിപ്പിക്കാൻ തുടങ്ങി. പെണ്ണിന്റെ കൂട്ടിട്ടിയപ്പോൾ ഏട്ടൻ സ്വപ്നം മറന്നെന്നും എന്റെ കാലടിയിലാണ് ഏട്ടന്റെ ജീവിതമെന്നും അവൻ എവിടെയും എത്താൻ പോകുന്നില്ലെന്നും ഗാലറിയിൽ എന്റെ സാന്നിധ്യമില്ലാതെ അവന് ജയിക്കാൻ കഴിയില്ലെന്നുമൊക്കെ പറഞ്ഞ് അരുന്ധതിയമ്മ പരിഹസിച്ചു. അവരുടെ വാക്കൾ കേട്ട് പൊട്ടിത്തെറിച്ച് എന്നെയും കൊണ്ട് ഗീതേച്ചി നാദേശ്വരത്തേക്ക് പോന്നു. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയോട് എന്നെ തിരക്കിറക്കുന്ന കാശേട്ടനെയാണ് കണ്ടത്. എന്നെ കണ്ടതും വേഗം മുറിയിലേക്ക് കൊണ്ടുപോയി. എന്റെ കൈത്തണ്ടയിൽ കൈചുറ്റി തോളിൽ തലയായിച്ച് ഒരു കുഞ്ഞിനെ പോലെ ഏട്ടൻ ചുരുണ്ടുകൂടി കിടന്നു. ഏട്ടൻ എന്നെ വിട്ട് എങ്ങോട്ടും പോയില്ല. ഏട്ടന്റെ പതനം തുടങ്ങിയാണെന്ന് വേദനയോടെ ഞാൻ മനസ്സിലാക്കി. രാത്രികളിൽ ഉറങ്ങുന്ന ഏട്ടനെ നോക്കി ഞാൻ കരയാൻ തുടങ്ങി. തലവേദനയാണെന്ന് നുണ പറഞ്ഞ് ഒരു പരീക്ഷണം എന്ന പോലെ ഏട്ടനെ ഞാനില്ലാതെ കളിക്കാൻ വിട്ടു. ഏട്ടൻ ഞാൻ ഗാലറിയിലെങ്കിൽ വിജയിക്കുമെന്ന് ഞാൻ പരീക്ഷിച്ചതിൽ ഞാൻ തോറ്റുപോയി. അവർ വിജയിച്ചില്ല. കാണികൾ രോഷാകുലരായി. ഭാഗീരഥിയില്ലെങ്കിൽ കാശിനാഥം ഫോമിലാവില്ലേ എന്ന് ചോദിച്ച് നാട്ടിലെ കുറച്ച് ആൺകുട്ടികൾ ഏട്ടനെ കളിയാക്കി. അതോടെ തല്ലായി. തല്ലിൻ്റെ വീഡിയോസ് ആരോ യൂട്യൂബിലിട്ടതോടെ ഏട്ടൻ്റെ പല അവസരങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങി. അന്ന് രാത്രി ജാനി തീരുമാനിച്ചു കാശിനാഥൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകണമെന്ന്. അവനോടൊപ്പം നിൽക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല. അവൻ കരുതുന്ന പോലെ സൗഹൃദമല്ല പ്രണയമാണ് തൻ്റെ മനസ്സിൽ. ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവൻ സൗഹൃദമാണെന്ന് പറഞ്ഞാൽ താൻ പറഞ്ഞു പോകും പ്രണയമാണ് കാശിയേട്ടാന്ന്. അതവൻ കേട്ടാൽ തകർന്നു പോകും. ആ പാവം. എൻ്റെ പ്രണയം നീ അറിയേണ്ട കാശിയേട്ട. ഞാനില്ലെങ്കിൽ സ്വയം നിൽക്കാൻ അവനെ പ്രാപ്തനാക്കണം. അവൻ ഭാഗ്യരീതിയിൽ നിന്ന് വഴിമാറി സ്വപ്നങ്ങൾ ഒറ്റയ്ക്ക് കീഴടക്കട്ടെ. അവൻ സ്വയം സ്വപ്നങ്ങൾ നേടുമ്പോഴേ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിക്കൂ. അതിന് കാശിനാഥൻ ഒറ്റയാനായി പറ്റൂ. ഭാഗ്യരീതിയെ വെറുക്കുന്ന ഒറ്റയാൻ. മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാഗി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി. അടുത്ത ദിവസം മുതൽ കാശിനാഥനുമായുള്ള അവസാന ദിനങ്ങൾ ആഘോഷിക്കാൻ അവൾ തീരുമാനിച്ചു. ഭാഗിയും കാശിയും കൂട്ടുകാരും മീശപ്പുലി മലയിലേക്ക് യാത്ര പോകാൻ പ്ലാനിട്ടു. അവിടേക്ക് എപ്പോൾ പോകണമെന്ന് പറഞ്ഞാലും ആരോടും പറയാതെ അവർ ബാഗുമെടുത്ത് മുങ്ങുമായിരുന്നു. ഭാഗിയുടെ സന്തോഷമായിരുന്നു അവന് വലുത്. ഞങ്ങൾ ബുള്ളറ്റിൽ യാത്ര തുടങ്ങി. മീശപ്പുലി മലയിൽ എത്തിയപ്പോൾ തണുപ്പ് കൊണ്ട് ഞാൻ കാശിയേട്ടനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. തണുപ്പിനേക്കാൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നിമിഷത്തെയോർത്ത് ഞാൻ ഉള്ളിൽ തേങ്ങുകയായിരുന്നു. മുമ്പൊക്കെ കാശിയേട്ടനോടൊപ്പം മലമുകളിൽ നിൽക്കുമ്പോൾ ലോകം കീഴടക്കിയ ഫീലായിരുന്നു എനിക്ക്. പക്ഷേ അന്ന് എൻ്റെ ലോകം അകലുന്ന നിമിഷം അടുക്കുന്നതോർത്ത് ഞാൻ ഉള്ളിൽ തേങ്ങി. അവൻ്റെ കൂടെയുള്ള അവസാന നാളുകൾ, സ്നേഹത്തോടെയുള്ള നാളുകൾ. മലയുടെ താഴ്വാരങ്ങളെ തഴുകി വെൺമേഘങ്ങൾ ഒഴുകി നടക്കുകയാണ്. ശക്തമായ കാറ്റിൽ കോടമഞ്ഞിൻ പാളികൾ ചുറ്റും പറന്നുയരുകയാണ്. ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന മലനിരകളും പച്ചപ്പുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മീശപ്പുലിമല. മീശപ്പുലിമല ഒരുപാട് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. ആദ്യമായി എൻ്റെ ഉള്ളിൽ വേദന തോന്നി. അവനോടൊപ്പം സന്തോഷത്തോടെ നിന്നിരുന്ന ഇടം എന്നെ ചുട്ടുപൊള്ളിക്കാൻ തുടങ്ങി. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ ഏട്ടനോട് വാരിത്തരുമോ എന്ന് ചോദിച്ചു. അവസാനമായി എൻ്റെ കാശിയേട്ടൻ എനിക്ക് ആഹാരം വാരിത്തന്നു. നെഞ്ചു നേറി കരയുന്ന എനിക്ക് തൊണ്ടയിൽ നിന്ന് ആഹാരം ഇറക്കാൻ കഴിഞ്ഞില്ല. ഏട്ടൻ വീണ്ടും വാരിത്തരുമ്പോഴും ഞാൻ വേദനയോടെ ഭക്ഷണം കഴിച്ചു. മലയിൽ നിൽക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ ചായഞ്ഞു നിൽക്കുന്തോറും ഞാൻ കൊച്ചു കുഞ്ഞിനെ പോലെയായിരുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം പോലും ഞാൻ ആസ്വദിച്ചില്ല. രാത്രി ഉറങ്ങുമ്പോൾ പേടിയാവുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞ് ആദ്യമായി ഞാൻ അവൻ്റെ അരികിൽ കിടന്നു. അവൻ ഉറങ്ങിയപ്പോൾ പിരിയുന്ന നേരം ആലോചിച്ചപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ഞാൻ മൗനമായി തേങ്ങി. ഉള്ളിൽ അലറി കരയുകയായിരുന്നു ഞാൻ. നാട്ടിൽ തിരിച്ചെത്തി ഞങ്ങൾ പതിവ് പോലെ ജോഗിങ്ങിനും ഗ്യാരേജിലും ഞങ്ങൾ സ്ഥിരമായി പോകുന്ന ഹോട്ടലിലും പോയി. കുന്നിൻമുകളിൽ പോയി പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്നു. ചെറിയ കുട്ടികളെപ്പോലെ പട്ടം പറത്തി. അവൻ്റെ പട്ടം ഉയരെ പോവാൻ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കാവിലമ്മയോട് പ്രാർത്ഥിച്ചു. അപ്പോഴും എൻ്റെ കാശിയേട്ടൻ എൻ്റെ കൈപ്പിടിച്ച് പുഞ്ചിരിക്കുകയായിരുന്നു. കോളേജിൽ അവനോടൊപ്പം ഒരുപാട് നേരം നടന്നു. റൂമിൽ ബാസ്കറ്റ്ബോൾ കളിച്ചു. അഴകർ നാദേശ്വരത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കൊപ്പം കുറച്ചുനാൾ സന്തോഷത്തോടെ താമസിച്ചു. ബുള്ളറ്റിൽ പാതിരാവോളം ഞങ്ങൾ കറങ്ങി. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവൻ നടത്തിത്തന്നു. അവസാനമായി എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഞങ്ങളുടെ മുറിയിൽ അവസാനമായി ഞങ്ങൾ ഉറങ്ങുന്ന രാത്രി. എനിക്ക് ഉറക്കം വന്നില്ല. അവനോടൊപ്പമുള്ള അവസാന നിമിഷങ്ങളിൽ എൻ്റെ ഹൃദയം താളം തെറ്റി മിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനും ഏട്ടനും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഏറെ നേരത്തെ സംസാരത്തിനൊടുവിൽ കാശിയേട്ടൻ മയങ്ങി. നിലത്ത് വിരിച്ച ബെഡിൽ കിടക്കുന്ന ഏട്ടൻ്റെ തല ഞാൻ മടിയിലേക്ക് വെച്ചു. ആ മുഖം അവസാനമായി കൊതി തീരെ നോക്കി. കാശിയേട്ട, ബാഗി പോവാ. ഈ അനാഥപ്പെട്ട കാരണം ഇനിയും ശത്രുക്കൾക്ക് മുമ്പിൽ അപമാനിതനാവരുത്. സ്വന്തം മുറിയിൽ എനിക്ക് അഭയം നൽകിയതിന്റെ പേരിൽ നീ ഏൽക്കേണ്ടി വന്ന കുത്തുവാക്കുകൾ നിന്നെക്കാൾ എന്നെ തകർക്കുന്നു. സൗഹൃദം അതെന്റെ മനസ്സിലില്ല കാശിയേട്ട. പ്രണയമാണ് നിന്നോട്, ഭ്രാന്തമായ പ്രണയം. മറ്റുള്ളവരുടെ മുമ്പിൽ നീ സൗഹൃദമാണെന്ന് വീരോട് പറയുമ്പോൾ പിടയുന്നത് എന്റെ നെഞ്ചാണ്. കുറ്റബോധം കൊണ്ട് പ്രണയമാണെന്ന് ഞാൻ പറഞ്ഞു പോയാൽ തകരുന്ന കാണാനേക്ക് വയ്യട. പോവാ ഞാൻ, ബാഗി പോവേട്ട. എന്നെ നീ വെറുക്കണം. ആ വെറുപ്പ് ദേഷ്യമായി മാറണം. ഞാൻ നിന്നെ വെല്ലുവിളിക്കുമ്പോൾ നീ അതിനെ തച്ചുടച്ച് മുന്നേറണം. ജയിക്കാനുള്ള വാശി വരുത്തും ഞാൻ നിന്റെ ഉള്ളിൽ. അതിന് ഞാൻ ദുഷ്ടയായ ജാനികയായി മാറാൻ പോവുകയാണ്. കപട ദേഷ്യക്കാരി ജാനിക, അതിന് ഞാൻ സിദ്ധാർത്ഥനൊപ്പം കൂടാൻ പോവുകയാണ്. അല്ലാതെ നീ എന്നെ വെറുക്കില്ല. പെട്ടെന്ന് സൗഹൃദമാണെന്ന് പറഞ്ഞ് കൂട്ടുകൂടാൻ ചെല്ലുമ്പോൾ എന്താകുമോ പ്രതികരണമെന്ന് എനിക്കറിയില്ല. ഇതല്ലാതെ നീ എന്നെ വെറുക്കാൻ വേറൊരു കാരണം എനിക്ക് കിട്ടുന്നില്ല. നിന്റെ വിജയം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഭാഗ്യമില്ലെങ്കിലും കാശിനാഥൻ ഉയരങ്ങൾ കീഴടക്കണം. നീ ഒറ്റയ്ക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കണം കാശിയേട്ട. നിന്നെ കളിയാക്കിയവർക്ക് മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഇനിയും ഏട്ടനൊപ്പം നിന്ന ഞാൻ പ്രണയം തുറസ പറഞ്ഞു പോകും. അത് ഏട്ടന് താങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്റെ മരണം വരെ ഞാൻ എന്റെ പ്രണയം തുറന്നു പറയില്ല. പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് സൗഹൃദം ഒഴിഞ്ഞ് പിരിയാം. അവൾ കുറെ നേരം കാശിയെ നോക്കിയിരുന്നു. പിന്നെ അവന്റെ നെറ്റിയിൽ പ്രണയത്തോട് ചുംബിച്ചു. ഏട്ടൻ സ്വപ്നം ഒറ്റയ്ക്ക് നേടിയെടുക്കണം. അതിനുള്ള മരുന്നാണ് ജാനികയുടെ കൃത്രിമ ദേഷ്യം. ദൂരെ നിന്ന് ഏട്ടന്റെ വിജയം ഞാൻ കണ്ടോളാം. ഇനി ഏട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. അവളുടെ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, ചുണ്ടുകൾ വിറച്ചുപോയി. നാളെ ഏട്ടൻ ഉണരുമ്പോൾ ദുഷ്ടയായ ജാനികയായി ഞാൻ മാറിയിട്ടുണ്ടാകും. നിങ്ങളെന്റെ ജീവന കാശിയേട്ട. ദേഷ്യം അഭിനയിച്ച് നിങ്ങളോട് ഞാൻ പെരുമാറിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ബാക്കി അപ്പോഴും നിങ്ങളെ പ്രണയിക്കും. ഏട്ടനോടുള്ള സ്നേഹത്തിൻ്റെ ഒരിറ്റു പോലും തോരാതെ ഞാൻ കാത്തു സൂക്ഷിക്കും. എനിക്ക് വേണ്ടി നീ സ്വപ്നം പോലും ഉപേക്ഷിക്കുന്ന എനിക്കറിയാം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നീ ഒറ്റയ്ക്ക് സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയാണ് ബാഗി നിന്നിൽ നകന്നു പോകുന്നത്. ജയിക്കണം കേട്ടോ. അവൾ തേകി. എൻ്റെ പ്രണയം എന്നിൽ തന്നെ അവസാനിക്കട്ടെ. എൻ്റെ മരണം വരെ നീ അറിയില്ല ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു എന്ന്. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ അകലെ നിന്ന് പ്രണയിക്കും. ഈ ലോകം വിട്ട് ഞാൻ പോകുമ്പോഴും നിന്റെ മനസ്സിൻ്റെ കോണിൽ പോലും എന്നോടുള്ള സ്നേഹമുണ്ടാവരുത്. കളങ്കപ്പെടുത്തി ഞാൻ നിന്റെ സ്നേഹത്തെ, നമ്മുടെ സൗഹൃദത്തെ. ഭാഗ്യരഥയ്ക്ക് സഹിക്കുന്നില്ല കാശിയോട്ട. നിങ്ങളെ ഞാൻ പ്രേമിച്ചതോർത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു. മാപ്പ് തരണം എനിക്ക്. ദുഃഖം വന്ന് ഭാഗ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന കാശിനാഥന് മുഖത്ത് അവൾ നിറയെ ചുംബനങ്ങൾ നൽകി. അവൾ കൊതി തീരെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. വേദന കൊണ്ട് ഹൃദയം പൊട്ടിത്തെറിക്കുമോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. മുറിയിൽ മുഴുവൻ കണ്ണോടിച്ച് അവൾ ഓർമ്മകളെ തഴുകി നിശബ്ദമായി തേങ്ങി. അവൻ്റെ തല തലയിണയിലേക്ക് തന്നെ കിടത്തി അവൾ പുറത്തേക്ക് വരുന്ന തേങ്ങയിൽ വാ പൊത്തി പിടിച്ചു. അവൾ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അവളുടെ മുടിയിൽ അവൻ്റെ കൈകൾ ഇറുകെ പിടിച്ചിരുന്നു. വിട്ടുപോവല്ലേ എന്ന് പറയും പോലെ കരഞ്ഞുകൊണ്ട് ബാഗി അവൻ്റെ കൈകൾ മുടിയിൽ നിന്ന് വേർപ്പെടുത്തി. അവൾ പതിയെ എഴുന്നേറ്റു. ചുമരിൽ തൂക്കിയിട്ട് അമ്മയുടെ ഫോട്ടോ എടുത്തു. നമ്മളെല്ലാവർക്കും ഭാരാണല്ലോ അമ്മേ. എനിക്കിപ്പോൾ ആ പഴയ 5 വയസ്സുകാരിയുടെ അതേ അവസ്ഥയാണ്. ഞാൻ ഈ നിമിഷം വരെ സുരക്ഷിതയായിരുന്നു. ഇനി ഒറ്റയ്ക്ക് പോരാടാൻ പോവുകയാണ്. എൻ്റെ തോളിന് വേണ്ടി അവൻ ജയിക്കില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിലൂടെ അവനെ ഞാൻ ജയിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അവൻ പകർന്നുന്ന ധൈര്യം മാത്രമേ കയ്യിലുള്ളൂ. ഇനി ജീവിക്കുമ്പോൾ ഞാൻ സൂക്ഷിക്കണം. പോകുന്ന ഇടം സുരക്ഷിതമല്ല. ബാഗി ഇനി മുതൽ ഒറ്റയ്ക്കാണ്. ആരിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കാത്തവളായി. നമ്മൾ അമ്മയും മോളും അല്ലെങ്കിലും ഈ കുടുംബങ്ങളിൽ അധികപ്പെട്ടാണ്. ആർക്കും വേണ്ടാത്ത ജന്മങ്ങൾ. ബാഗി ആർക്കും ഇനി ശല്യാവില്ല. എല്ലാവരും എന്നെ വെറുക്കട്ടെ. മരിക്കുമ്പോൾ എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആരും വേണ്ട. ഞാൻ മരിച്ചാൽ എല്ലാവരും മരിച്ചത് നന്നായെന്ന് പറഞ്ഞോട്ടെ. ആരുടെ മനസ്സിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുവളായി മാറി ഞാൻ വരും എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അന്നെനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞതെന്ന് കേട്ടോ. അന്ന് ഞാൻ അമ്മക്കൊരു കഥ പറഞ്ഞുതരും. തോഴിയുടെ തോളൻ്റെ കഥ. അവൾ കാശിയുടെ മുഖത്തേക്ക് മിഴിനീരോടെ നോക്കി. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എൻ്റെ മാത്രം തോളൻ്റെ കഥ. മരിക്കുമ്പോൾ ഈ മുഖം കണ്ട് മരിക്കണമെന്നുണ്ട് എനിക്ക്. അപ്പോഴും ആ മുഖത്തെ കോപം എനിക്ക് കാണണം. ഭാഗീരഥയുടെ ദേഷ്യക്കാരനെ, അവനെ കണ്ട് മരണത്തിലേക്ക് വഴുതി വീഴണം. അപ്പോഴും എൻ്റെ പ്രണയം മൗനത്തിലായിരിക്കും. തുറന്ന് പറയാത്ത പ്രണയം. ആ വിങ്ങൽ മരണത്തിലും എന്നെ വേട്ടയാടും. എൻ്റെ ആത്മാവ് അവൻ്റെ കൂടെ നടന്ന് പറയും, ഞാൻ നിന്നെ ഒത്തിരി ഒത്തിരി പ്രണയിച്ചിരുന്നുവെന്ന്. കരഞ്ഞുകൊണ്ടവൾ അവനെ നോക്കി അമ്മയുടെ ഫോട്ടോ നെഞ്ചോട് അടക്കി പിടിച്ച് എന്നേക്കുമായി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം കാശിയുടെ വിളി കേട്ട് അവൾ ഞെട്ടലോട് നിന്നു. താൻ പറഞ്ഞത് മുഴുവൻ അവൻ കേട്ടോ എന്ന് അവൾ ഭയന്നു.
ബാഗി, എന്നെ വിട്ടു പോവല്ലോ കേട്ടോ. നീ എന്നാൽ ഞാനാണ്, ഞാനെന്നാൽ നീയാണ്.
അവൻ ഉറക്കത്തിൽ പറയുന്നു കേട്ട് ബാഗി നെഞ്ചുപൊട്ടുന്ന വേദനയോടെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ഓടി. അപ്പോഴും ഒന്നും അറിയാതെ അവൻ ബാഗി അടുത്തുണ്ടെന്ന ഓർമ്മയിൽ ഉറക്കത്തിൽ ബാഗി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. നാദീശ്വരത്തിന്റെ മണ്ണിൽ നിന്ന് അവൾ തിരികെ ഓടുമ്പോൾ ഗജൻ ഉറക്കെ ചിഹ്നം വിളിച്ചു. ജിമ്മി അവൾക്ക് പുറകെ ഓടി. ബാഗി ഗേറ്റ് അടച്ച് ശ്രീലകത്തേക്ക് പോയി അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. കാശിയുടെ കൂടെ ആയതിനു ശേഷം ആ മുറിയിൽ അവൾ വരാറേ ഇല്ലായിരുന്നു. ചുമരിൽ അമ്മയുടെ ഫോട്ടോ വെച്ച് അവൾ അലമുറിയിട്ട് കരഞ്ഞു. ആദ്യമായി അവനിൽ നിന്ന് അകന്നുതോർത്ത് പുലരുവോളം ഭാഗ്യരീതി കരഞ്ഞു. മനസ്സിലെ സങ്കടക്കടൽ ഒഴുകി തീരും വരെ. നേരം പുലർന്നപ്പോൾ ഭാഗ്യ എല്ലാവരും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. നേരം ഇരുട്ടിയതും അവളെ കാണാതായപ്പോൾ എല്ലാവരും ആകെ ഭയന്നു. കാശിക്ക് അവളെ കാണാതെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. അവസാനം കോവിലകത്തെ പണിക്കാരിയാണ് നാദേശ്വരത്തെ ഇരുട്ടുമുറിയിൽ അവൾ ഇരിക്കുന്നത് കണ്ടത്. അവർ ദത്തനോടും ദേവകിയോടും വിവരം പറഞ്ഞു. ദത്തൻ ബാക്കിയുള്ളവരോട് ഫോണിലൂടെ വിവരം അറിയിച്ചു. കാശിനാഥൻ കോവിലകത്തേക്ക് കാറിൽ നിന്നിറങ്ങി ഓടി. റൂമിൽ ഏട്ടനോട് കൃത്രിമ ദേഷ്യം കാണിക്കാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഏട്ടൻ്റെ ബാഗി എന്നുള്ള വിളിയിൽ ഞാൻ ഒരുങ്ങി. വിളി കേൾക്കാൻ എൻ്റെ ഉള്ളം തുടിച്ചു. പക്ഷേ ഞാൻ മുതിർന്നില്ല. റൂമിലേക്ക് ഓടി വന്ന ഏട്ടൻ കട്ടിലിരിക്കുന്ന എന്നെ കിതപ്പോടെ വിളിച്ചു. എന്നെ നെഞ്ചൊന്ന് പിടഞ്ഞ നിമിഷം. എന്നാലും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച തീരുമാനം ഓർത്തു. ഏട്ടൻ ഓടി വന്ന് എന്നെ നെഞ്ചോട് ചേർത്തു. അവന്റെ സ്നേഹത്തിൽ ഒരു നിമിഷം ഉരുകി പോകുമോ എന്ന് ഞാൻ ഭയന്നു.
നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയോ ബാഗി.
അവന്റെ ആവരാതി കേട്ട് ഞാൻ ഇല്ലാണ്ടായിപ്പോയി. ആ നെഞ്ചോട് അമർന്ന് പൊട്ടിക്കരയാൻ തോന്നി. എന്റെ തീരുമാനത്തെ ഓർത്തപ്പോൾ ഞാൻ കാശിയേട്ടന് ശക്തിയായി എന്നിൽ നിന്ന് തള്ളിമാറ്റി. ഏട്ടൻ നിലത്തേക്ക് പോയി വീണു.
ബാഗി
നിലത്തുനിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തളർന്ന ശബ്ദത്തോടെ ആ പാവ് വിളിക്കുന്ന കേട്ട് നെഞ്ചു നീറി. ഞാൻ കൃത്രിമ ദേഷ്യം അഭിനയിക്കാൻ തുടങ്ങി.
ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ കാണണ്ട.
മുഖത്തേക്ക് നോക്കാതെ അത്രയും ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞിപ്പിച്ചു.
ബാഗി,
നിനക്ക് എന്താ പറ്റിയത്? എന്റെ തോളിൽ പിടിച്ച ഏട്ടൻ അലിവോട് ചോദിച്ചപ്പോൾ ഞാൻ ഉള്ളിൽ കരയുകയായിരുന്നു.
എന്നെ ഒന്ന് വെറുതെ വിട്.
ഞാൻ ഹാളിലേക്ക് ഓടി. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു.
ബാഗി, നിനക്ക് എന്താ പറ്റിയത്? അമ്മ ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നോട് പോയിക്കൊള്ളാം. എന്താ ബാഗി നിനക്ക്? എന്നോട് പറ, നിന്റെ കാശിയേട്ടനോട് പറ.
അവൻ ഉറക്കെ ചോദിച്ചു.
എനിക്ക് വെറുപ്പാ നിങ്ങളെ.
എന്നെ മറുപടി കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുന്ന അവനെ നോക്കാനാവാതെ ഞാൻ മുഖം തിരിച്ചു.
ആഹാ, കൊള്ളാം. എന്താ മോളെ, പ്രേമിച്ചും അടുത്തോ?
അരുന്ധതിയമ്മ കളിയാക്കി.
ബാഗി, നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ എന്നെ വെറുക്കുന്നു? ഞാൻ എന്ത് തെറ്റാ ചെയ്തു?
അരുന്ധതിയമ്മ പറഞ്ഞത് ശ്രദ്ധിക്കാതെ കാശിയേട്ടൻ പറഞ്ഞു.
എനിക്ക് വെറുപ്പാണ്, വെറുപ്പാണ്, വെറുപ്പാണ് നിങ്ങളെ.
കാശിയേട്ടൻ ആദ്യമായി എന്നെ അടിച്ചു. ഞാൻ തിരിച്ചവനെ പിടിച്ചു തള്ളി. പരസ്പരം ഞങ്ങൾ വഴക്കായി.
ബാഗി, വഴക്കൂടുന്ന നിർത്ത്. എന്താ കാരണം?
എല്ലാവരും അവളോട് ചോദിച്ചു.
എനിക്ക് വെറുപ്പാണ് നിങ്ങളെ. ഇന്നു മുതൽ ഞാൻ സിദ്ധാർത്ഥന്റെ സുഹൃത്താണ്.
അവൾ സിദ്ധാർത്ഥന്റെ കൈകൾ പിടിച്ചു. അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നു.
ഇന്നു മുതൽ നിങ്ങളെനിക്ക് ആരുമല്ല, വെറുക്കുന്നു ഞാൻ നിങ്ങളെ. എനിക്കെല്ലാം ഇനി എന്റെ സിദ്ധുവേട്ടനാണ്.
ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത കാശി അവൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് അവളുടെ കവിളിലേക്ക് മാറി മാറി അടിച്ചു.
കാശി, വേണ്ടടാ.
ചേട്ടന്മാർ അവനെ പിടിച്ചു മാറ്റി. അവരെ സ്നേഹിക്കുന്നവരും കരഞ്ഞു. അവരെ വെറുക്കുന്നവർ ചിരിക്കാൻ തുടങ്ങി. പക്ഷേ സിദ്ധുവിന്റെ കയ്യിൽ അവൾ പിടിച്ചത് തന്നോടുള്ള വാശി ചെയ്തതാണെന്ന് അരുന്ധതി ഭയന്നു. ബാഗിയുടെ മാറ്റം എല്ലാവരിലും അത്ഭുതം സൃഷ്ടിച്ചിരുന്നു.
മോളെ, എന്താ കാരണം?
ലക്ഷ്മി കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ മറുപടി കൊടുത്തില്ല. ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ അവിടെ വെച്ച് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു.
എനിക്ക് വെറുപ്പാണ് ഇയാള്. ഇന്നു മുതൽ ഞാൻ ജാനികയാണ്, സിദ്ധാർത്ഥന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജാനിക. എന്നെ ഇനി ഭാഗ്യരീതി എന്ന് വിളിക്കരുത്. കാശിനാഥന്റെ അവന്റെ സുഹൃത്തുക്കളെയും കൂട്ട്, എനിക്കിനി വേണ്ട.
സിദ്ധാർത്ഥൻ അപ്പോഴും ഞെട്ടിൽ നിന്ന് മുക്തനായിരുന്നില്ല. അരുന്ധതിയമ്മ എന്നെ തുറിച്ചു നോക്കിയിരുന്നു. പക്ഷേ കാശിയേട്ടന്റെ ഒറ്റപ്പെടൽ അവർക്ക് സന്തോഷമുണ്ടാക്കി. പക്ഷെ അവർക്കറിയില്ലല്ലോ എന്റെ ഏട്ടന്റെ വിജയത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നതെന്ന്.
ആർത്ത് പെയ്യുന്ന മഴയിലേക്ക് സിദ്ധാർത്ഥന്റെ കൈകൾ പിടിച്ച് ഞാൻ കോവിലകത്തിന്റെ പടികളിറങ്ങി.
ഈ ഭാഗീരഥി, ഇന്ന് ഈ നിമിഷം കാശിനാഥന്റെ മനസ്സിൽ നീ മരിച്ചടി ഭാഗീരഥി.
കാശിയേട്ടന്റെ വാക്കുകൾ പുറകിൽ നിന്ന് കേൾക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ടെന്ന് മരിച്ചതാണ്. മഴയിലൂടെ സിദ്ധാർത്ഥന്റെ കൈ പിടിച്ച് ഞാൻ പടിയിറങ്ങിപ്പോയി. കാശിനാഥന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.